2019 സെപ്റ്റംബർ 21 ശനിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് മരുഭൂമികൾ ഉണ്ടാകാതിരിക്കാൻ ഷേർലി പി ആനന്ദ് തയ്യാറാക്കിയ ലേഖനം. മരുഭൂമിവൽക്കരണവും വരൾച്ചയും പ്രളയവും രാസമാലിന്യങ്ങളും ലവണത്വവും താറുമാറാക്കിയ മണ്ണിനെ തിരിച്ചുപിടിക്കേണ്ടത് ഭാവിയുടെ സുസ്ഥിര വികസനത്തിന് അനിവാര്യമാണെന്ന തിരിച്ചറിവിലേക്ക് ലോകരാജ്യങ്ങളൊന്നായി ചുവടുവെക്കുകയാണ്. മണ്ണിനുണ്ടാകുന്ന വിനാശങ്ങൾക്ക് 2030 അറുതിയുണ്ടാക്കും എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് സെപ്റ്റംബർ 2 മുതൽ 13 വരെ ഗ്രേറ്റർ നോയിഡയിൽ ഇന്ത്യ ആതിഥ്യം വഹിച്ച ഐക്യരാഷ്ട്രസഭയുടെ മരുഭൂമിവൽക്കരണം ചെറുക്കുന്നതിനുള്ള കൺവെൻഷന്റെ 14th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് സമ്മേളനം അവസാനിച്ചത്. 100+ രാഷ്ട്രങ്ങളുടെ അഭിപ്രായ സമന്വയത്തോടെ നടന്ന ഡൽഹി പ്രഖ്യാപനം 190 രാജ്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സെപ്റ്റംബർ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ 2030 ഇന്ത്യയിലെ 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനരുദ്ധരിക്കാനുള്ള വലിയ ദൌത്യമാണ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നതെന്ന പ്രഖ്യാപനവും ഉണ്ടായി. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിനു കീഴിൽ ഇതിനായി ഒരു സെന്റർ ഓഫ് എക്സലൻസ് രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. റിമോട്ട് സെൻസിംഗും ബഹിരാകാശ സാങ്കേതിക വിദ്യയുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രായോഗിക പദ്ധതികൾ ആവിഷ്കരിക്കാനും ഒപ്പം അറിവുകൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ള ദക്ഷിണ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്കും അദ്ദേഹം ഊന്നൽ നൽകുന്നു. മരുഭൂമിവൽക്കരണം ചെറുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഒപ്പുവച്ചത് 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലായിരുന്നു. ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള 2 ഉടമ്പടികൾ കൂടി അന്ന് രൂപീകരിക്കപ്പെട്ടിരുന്നു. അവയ്ക്ക് ലഭിച്ച സ്വീകാര്യത ഈ കൺവെൻഷന് ലഭിച്ചില്ല. മരുഭൂമിവൽക്കരണം ഒരാഗോള പ്രശ്നമല്ലെന്നും തങ്ങൾക്കതിന്റെ ആവശ്യമില്ലെന്നുമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വാദിച്ചത്. ഉഷ്ണമേഖലാ വനപ്രദേശങ്ങൾക്കുമേൽ തങ്ങൾക്കും മേൽക്കോയ്മ ലഭിക്കാനുള്ള ഒരുടമ്പടിക്കു വേണ്ടിയാണ് അവർ വാദിച്ചത്. എന്നാൽ G77 രാഷ്ട്രങ്ങൾ തങ്ങളുടെ സമ്പത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ശക്തമായ എതിർപ്പിനെ തുടർന്ന് അതൊരു പ്രഖ്യാപനം മാത്രമായി നിലനിർത്തിയതായി G77 ടെക്നിക്കൽ അഡ്വൈസറായിരുന്ന ഡോക്ടർ എസ് ഫൈസി വെളിപ്പെടുത്തുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഗ്രഹം നടന്നില്ലെങ്കിലും അന്ന് തങ്ങൾക്ക് അനുകൂല നിലപാടെടുത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആവശ്യത്തെ അവർ അനുകൂലിച്ചതിനാലാണ് ഈ കൺവെൻഷൻ കൂടി രൂപീകരിക്കാൻ കഴിഞ്ഞത്. 25 വർഷത്തോളം അവഗണിക്കപ്പെട്ടു കിടന്ന ഈ കൺവെൻഷന്റെ പ്രതിച്ഛായ മാറാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികൾ ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ജീവികളുടെ വംശനാശത്തിനെതിരെ പൊരുതി തോറ്റു നിൽക്കുന്ന വേളയിൽ ഈ ആഗോള ഉടമ്പടിയുടെ പ്രസക്തി നാം തിരിച്ചറിയുകയാണ്. ഏറ്റവും പ്രാധാന്യം നൽകേണ്ട പ്രകൃതി വിഭവങ്ങളാണ് മണ്ണും ജലവും. അവയുടെ ആരോഗ്യകരമായ അവസ്ഥയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നാളുകളെ കരുപ്പിടിപ്പിക്കാൻ അനിവാര്യമാണ്. ലോകത്താകമാനം വർഷം തോറും 12 മില്യൺ ഹെക്ടർ ഭൂമി വീതം നശീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. 100+ രാജ്യങ്ങൾ ഇന്ന് മരുഭൂമിവൽക്കരണത്തിന്റെ പിടിയിലമർന്നിരിക്കുന്നു. ലോകത്താകെ 1.3 ബില്യൺ ജനങ്ങളാണ് ഭൂമിയുടെ നശീകരണം മൂലം നേരിട്ട് ദുരിതമനുഭവിക്കുന്നത്. 3.2 ബില്യൺ ജനങ്ങൾ പരോക്ഷമായി ഇതിന്റെ കെടുതികൾ സഹിക്കുന്നു. ഈ നില തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും 700 ദശലക്ഷം ജനങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ ദുരിത ജീവിതം പേറാൻ വിധിക്കപ്പെടും എന്ന് പരിതപിക്കുമ്പോഴും ഇന്ത്യയടക്കമുള്ള നിരവധി രാജ്യങ്ങളുടെ പ്രതിജ്ഞാബദ്ധമായ നിലപാടുകളിൽ കൃതാർത്ഥതയോടെ മണ്ണിന്റെ പുനരുജ്ജീവനം സ്വപ്നം കാണുകയാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ടു കോംബാക്ട് ഡെസർട്ടിഫിക്കേഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഇബ്രാഹിം തിയാവ. ചരിത്രം പരിശോധിച്ചാൽ എന്നും മരുഭൂമിവൽക്കരണം നടന്നിരുന്നു എന്ന് കാണാം. എന്നാൽ കഴിഞ്ഞ 2 ദശകങ്ങളായി ഇതിനു മുമ്പുണ്ടായിരുന്നതിന്റെ 30 മുതൽ 35 മടങ്ങ് വേഗത ആർജിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ദശകങ്ങളിലാണ് ഭൂമിയിലെ കരഭാഗത്തിന്റെ 1/4 പ്രദേശങങ്ങൾ ഉപയോഗയോഗ്യമല്ലാതായത്. 1500 ദശലക്ഷത്തിലധികം ജനങ്ങൾ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നത് ഈ പ്രദേശങ്ങളെയാണ്. ലോക ജനസംഖ്യയുടെ 18% വളർത്തുമൃഗങ്ങളിൽ 15% പോറ്റുന്ന ഇന്ത്യക്ക് കൈമുതലായുള്ളത് ആകെയുള്ള കരയുടെ 2.8% മാത്രമാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ 2018 പ്രസിദ്ധീകരിച്ച ഇന്ത്യയുടെ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ലാൻഡ് ഡിഗ്രഡേഷൻ അറ്റ്ലസ് രേഖപ്പെടുത്തുന്നത് ഇന്ത്യയുടെ 96.40 ദശലക്ഷം ഹെക്ടർ പ്രദേശം ഏതാണ്ട് 30% ഭൂപ്രദേശം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നതായാണ്. ഇതിന്റെ 1/4 പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിലാണ്. ദീർഘമായ വരൾച്ചയും കൂടെ ആവർത്തിക്കുന്ന പ്രളയവും മണ്ണിടിച്ചിലിനും വനനശീകരണത്തിനും കാരണമാകും. ജനസംഖ്യാ വർധനവിനൊപ്പം വർദ്ധിച്ചുവരുന്ന ഭക്ഷണത്തിന്റെയും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും ആവശ്യകത ഭൂമിയുടെയും ജലത്തിന്റെയും മറ്റ് പ്രകൃതി വിഭവങ്ങളുടെയും മേൽ വർദ്ധിച്ച വെല്ലുവിളികൾ ഉയർത്തും. ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണവും ജലസേചന സംവിധാനങ്ങളുടെ അഭാവവും നമ്മുടെ കൃഷിരീതികളും ചേർന്ന് ചില പ്രദേശങ്ങളിൽ മരുഭൂമിവൽക്കരണം ക്ഷണിച്ചു വരുത്തുകയാണ്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCCയുടെ 2019 സ്പെഷ്യൽ റിപ്പോർട്ടിൽ ആധുനിക കൃഷിരീതികൾക്കു വേണ്ടി രാസ സംയുക്തങ്ങളും അവയുടെ നിർമ്മാണത്തിനായി വളർന്നുവന്ന വ്യവസായങ്ങളും പരിസ്ഥിതിക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ തിരിച്ചറിഞ്ഞ് ലഘൂകരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭൂമിയെ നശിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന മറ്റൊരു ഘടകത്തെക്കുറിച്ച് അവസരോചിതമായി പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. ഒരു തവണ മാത്രം ഉപയോഗിച്ചുപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്, ഈ വസ്തുത തിരിച്ചറിഞ്ഞ് ഇത്തരം പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയും ഇന്ത്യ അടുത്ത വർഷം അത്തരം പ്ലാസ്റ്റിക് നിരോധിക്കുമെന്നും അറിയിച്ചു. മണ്ണും ജലവും സംരക്ഷിക്കുന്നതിലൂടെ കാടുകളെയും പ്രകൃതി വിഭവങ്ങളെയും പുരോഗതിയിലേക്ക് നയിക്കാനും കാലാവസ്ഥാ വ്യതിയാനം തടയാനും കഴിയും. ഒപ്പം താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ഉപജീവനോപാധികൾ വിപുലമാക്കാനും അവരുടെ സാമ്പത്തിക നില ഭദ്രമാക്കാനും കഴിയും. അങ്ങനെ ലോകം സുസ്ഥിര വികസന പന്താവിലൂടെ മുന്നേറട്ടെ.